بسم الله الرحمن الرحيم
وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا
നിന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. അവർ ചെയ്തു കൂട്ടിയതിന് അവൻ അവർക്കെതിരിൽ നടപടിയെടുക്കുകയായിരുന്നുവെങ്കിൽ അവർക്കവൻ ഉടൻ തന്നെ ശിക്ഷ നൽകുമായിരുന്നു. പക്ഷേ അവർക്കൊരു നിശ്ചിത അവധിയുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് രക്ഷപ്രാപിക്കാവുന്ന ഒരു സ്ഥാനവും അവർ കണ്ടെത്തുകയേയില്ല.
وَتِلْكَ الْقُرَى أَهْلَكْنَاهُمْ لَمَّا ظَلَمُوا وَجَعَلْنَا لِمَهْلِكِهِمْ مَوْعِدًا
ആ രാജ്യങ്ങൾ അക്രമത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ നാശത്തിന് നാം ഒരു നിശ്ചിത അവധി വെച്ചിട്ടുണ്ട്.
وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا
മൂസ തന്റെ ഭൃത്യനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. ഞാൻ രണ്ട് കടലുകൾ കൂടിച്ചേരുന്നിടത്ത് എത്തുകയോ അല്ലെങ്കിൽ സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ
നടത്തും. പിന്നെ ബുലൂഗുൽ മറാമിൽ ഷുറൂത്ത് സല അല്ലേ ബാബു, ഷുറൂത്തി സലയാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ചില ഹദീസുകൾ ഇവിടെ വിശദീകരിച്ചു. ഇനി തുടർന്നുള്ള ഏതാനും ഹദീസുകൾ. ആമിർ ഇബ്നു റബീഅത്ത റളിയല്ലാഹു അൻഹു കുന്ന മഅ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ മുദ്ലിമ ഫഅശ്കലത അലൈന അൽഖിബ്ലത്തു فصلينا فلما طلعت الشمس اذا نحن صلينا الى غير القبلة فنزلت فاينما تولوا فثم وجه الله رواه الترمذي وضعفه رواه الترمذي وضعفه ഒന്നാമത്തെ ഹദീസ് ഖിബ്ലയുടെ വിഷയത്തിലാണ്. ഷുറൂത്ത് സലാത്തിലെ ഹദീസ് കൊണ്ടുവരാൻ കാരണം ഖിബ്ലയിലേക്ക് തിരിയുക എന്നുള്ളത് എന്താണ്? നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. അപ്പോ ഈ ഹദീസ് ഒന്ന് ആമിർ ഇബ്നു റബീഅത്ത റളിയല്ലാഹു എന്നാണ് ഈ ഹദീസ് നിവേദനം. ആമിർ ഇബ്നു റബീഅ അദ്ദേഹം അൽ അൻസിയാണ്. ആമിർ ഇബ്നു റബീഅ ഇബ്നു കഅബ് ഇബ്നു മാലിക്. ആമിർ ഇബ്നു റബീഅ ഇബ്നു കഅബ് ഇബ്നു മാലിക് അൽ അൻസി, വിളിപ്പേര് അബു അബ്ദില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആമിർ ഇബ്നു റബീഅ. രണ്ട് ഹിജറ ചെയ്ത, ഹബ്ഷീനയിലേക്കും മദീനയിലേക്കും ഹിജറ ചെയ്ത സാഹിബുൽ ഹിജ്റത്തൈൻ, രണ്ട് ഹിജറയുടെ വക്താവാണ് ആമിർ ഇബ്നു റബീഅ ഇബ്നു കഅബ് ഇബ്നു മാലിക് അബു അബ്ദില്ല അൽ അൻസി. ആമിർ ഇബ്നു റബീഅ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിൽ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നതിന്റെ മുമ്പായിട്ടാണ് മരണപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്ത് ഹിജ്റയുടെ 35 അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നത് പിന്നെ ഫിത്നയുടെ ആളുകൾ നിമിത്താണല്ലോ. അങ്ങനെ ഈ ഫിത്നയുടെ ആളുകൾ ഖവാരിജുകൾ വന്ന് പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞു, അങ്ങനെ മദീനയിൽ വിപ്ലവം ഉണ്ടാക്കി ആകെ പ്രശ്നമാക്കിയ സമയത്ത് അദ്ദേഹം പിന്നെ രാത്രി നിസ്കാരത്തിൽ ദുആ ചെയ്തത് അദ്ദേഹത്തിന്റെ മകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയണം, അല്ലാഹുമ്മ ഖിനിൽ ഫിത്ന بما تقي به عبادك الصالحين اي اللهم اقني الفتنه اللهم اني فتنه തൊട്ട് എന്നെ കാക്കണമേ بما تقي به عبادك الصالحين നിന്റെ സാലിഹീങ്ങളായ ദാസന്മാരെ നീ സംരക്ഷിക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹം ദുആ ചെയ്തു നിസ്കരിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ പറയാണ്, നേരം പുലരുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ജനാസയാണ് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് എന്നാണ്. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല വലിയ ഫിത്നയായിരുന്നു അന്ന്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഫിത്നന്റെ ഊക്ക് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ദുആയായിരുന്നു അത് എന്നാണ്. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല ഹിജ്റയുടെ 35 അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തി മുദ്ലിമ കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു ഫീ ലൈലത്തി മുദ്ലിമ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ ഇരുണ്ട ഇരുട്ടുമുറ്റിയ രാത്രിയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു ഫഅഷ്കലത അലൈന അൽഖിബല ഫഅഷ്കലത അലൈന അപ്പൊ ഞങ്ങൾക്ക് ഇഷ്കാൽ ഉണ്ടാക്കി ആര് അൽഖിബല ഖിബല ഖിബല ഇഷ്കാൽ ഉണ്ടാക്കി പറഞ്ഞ എന്താ ഏത് ഭാഗത്തേക്ക് ഖിബല എന്ന് ഇവരല്ല ഖിബല ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് എന്നുള്ളത് അറിയാതെ ഞങ്ങൾക്ക് ഇഷ്കാൽ ഉണ്ടായി ഫഅഷ്കലത അലൈന അൽഖിബലത്തു ഖിബല ഞങ്ങൾക്ക് ഇഷ്കാൽ ഉണ്ടാക്കി ഏത് ഭാഗത്താണ് ഖിബല എന്ന് തിരിച്ചറിയാതെ അങ്ങനെ ഫസല്ലൈന ഞങ്ങൾ നമസ്കരിച്ചു ഫലമ്മാ തലഅത്തി ശംസ് സൂര്യൻ ഉദിച്ചപ്പോൾ ഫലമ്മാ തലഅത്തി ശംസ് സൂര്യൻ ഉദിച്ചപ്പോൾ ഇദാ നഹ്നു സല്ലൈന ഇലാ ഗൈരിൽ ഖിബല ഇദാ നഹ്നു അപ്പോൾ നഹ്നു സല്ലൈന ഞങ്ങൾ നമസ്കരിച്ചിരിക്കുന്നു ഇലാ ഗൈരിൽ ഖിബല ഖിബല അല്ലാത്തതിലേക്ക് ഖിബലയിലേക്കല്ല ഞങ്ങൾ നമസ്കരിച്ചിരിക്കുന്നത് ഫനസലത്ത് അപ്പോൾ അവതീർണമായി അപ്പൊ ഇവരെന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്ന് പറഞ്ഞു അപ്പൊ ഇത് സുന്നത്തായിട്ടുള്ള നിസ്കാരം ഐച്ഛിക നിസ്കാരം അവരെന്ത് ചെയ്ത് രാത്രി നിസ്കരിച്ചതാണ് ഖിബല അല്ലാത്ത ഭാഗത്തേക്ക് അപ്പൊ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഇവരെ അറിയിച്ച് ഏതായാലും ഫനസലത്ത് അപ്പോൾ അവതീർണമായി ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ ഫഅയ്നമാ തുവല്ലു നിങ്ങൾ എങ്ങോട്ട് എവിടേക്ക് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാ അള്ളാഹുവിന്റെ തിരുമുഖം അവിടെയാകുന്നു സമ്മ എന്ന് പറഞ്ഞാൽ ഹുനാക് അവിടെ ഫസമ്മ വജ്ഹുല്ലാ അവിടെ അള്ളാഹുവിന്റെ മുഖമാകുന്നു റവാഹു തുർമുദി ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വദഅഫഹു ഇമാം തുർമുദി ഹദീസിനെ ളൈഫ് എന്ന് വിശേഷിപ്പിച്ചു ഹദീസ് ളൈഫാണ് എന്നാണ് ഇമാം തുർമുദിയുടെ പക്ഷം ആ ഹദീസിൽ അഷ്അസ് ഇബ്നു സഈദ് ഇബ്നു സിമാൻ എന്ന് പറയുന്ന റാവി ഉണ്ട് ആ റാവി ദുർബലനായ റാവിയാണ് അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സാലിം എന്ന് പറഞ്ഞ മറ്റൊരു റാവി ദുർബലനായിട്ട് ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട് ചില പണ്ഡിതന്മാരെ ഹദീസ് തീർത്തും ദുർബലം എന്നുള്ള പക്ഷക്കാരാണ് പക്ഷെ ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ പറഞ്ഞത് ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട് എന്നാണ് വേറെ റിവായത്തുകളുള്ളത് കാരണത്താൽ ഈ ഹദീസ് ഹസന്റെ ദർജയിലേക്ക് ഉയരും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് ഹദീസുകൾ ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ വന്നത് കാരണത്താൽ ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല അഷ്അസ് ഇബ്നു സഈദ് ഇബ്നു സിമാൻ എന്ന് പറയുന്ന റാവി തീർത്തും ദുർബലനാണ് അതുകൊണ്ട് ഹദീസ് അസ്വീകാര്യമാണ് ഇമാം തുർമുദി വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം തുർമുദി അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഹദീസ് ബലപ്പെടുത്തിയ പണ്ഡിതന്മാർ അതിൽ നിന്ന് കുറെ മസലകൾ ഇസ്തിംബാത് ചെയ്തിട്ടുണ്ട് എന്താണ് ഒന്ന് നിസ്കാരത്തിൽ ഖിബലയിലേക്ക് തിരിയുക എന്നുള്ളത് എന്താണ് നിസ്കാരത്തിന്റെ ഷർത്താണ് ഒരു കൂട്ടർ എന്ത് ചെയ്ത് ഖിബല അറിയാതെ നിസ്കരിച്ച് ഖിബല അറിയില്ല പക്ഷെ ഖിബല അന്വേഷിച്ച് പക്ഷേ ഖിബല അറിയാതെ അവർക്ക് നിസ്കരിക്കേണ്ടി വന്ന് അങ്ങനെയുള്ളവരുടെ വിഷയത്തിലാണ് ഈ ഹദീസ് പിന്നെയാണ് അവർക്ക് വ്യക്തമായി നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് വ്യക്തമായി ഖിബലയിലേക്കല്ല തിരിഞ്ഞ് നിസ്കരിച്ച് എങ്കിൽ അവരുടെ നിസ്കാരം എന്താണ് അവരുടെ നിസ്കാരം സഹീഹാണ് അവരുടെ വിഷയത്തിലാണ് ഫൈനമാത്തുവല്ലു ഫസമ്മ വജുഹുള്ള അല്ലാതെ ഖിബലയിലേക്കല്ലാതെ നിസ്കരിക്കാന്നുള്ളതിനല്ല തെളിവ് ഒരു കൂട്ടർ ഖിബല അന്വേഷിച്ച് ദിക്കറിയില്ല പക്ഷെ ഖിബല അന്വേഷിച്ച് എന്നിട്ട് അവരെന്ത് ചെയ്ത് നിസ്കരിച്ച് പിന്നെ വ്യക്തമായി ഖിബലയിലേക്കല്ല എങ്കിൽ അവരുടെ നിസ്കാരം എന്താണ് നിസ്കാരം സഹീഹാണ് അള്ളാഹു വജുഹു തിരുമുഖമുണ്ട് എന്നതിന് ഈ ഹദീസ് ഈ ആയത്ത് തെളിവാണ് അതാണ് ഒന്നാമത്തെ ഹദീസ് അൻ ആമിർ ബിൻ റബിയാത റളിയല്ലാഹു അൻഹു കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തി മുദ്ലിമത്തിൻ ഫഅശ്കലത അലൈന അൽഖിബലതു ഫസല്ലൈന ഫലമ്മ തലഅത്തി ശംസ് ഇദാ നഹ്നു സല്ലൈന ഇലാ ഗൈരിൽ ഖിബലതി ഫനസലത് فأينما تولوا فثم وجه الله رواه الترمذي وضعفه عندما تحديث وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما بين المشرق والمغرب قبلة റവാഹു തുർമദി വഖവ്വാഹുൽ ബുഖാരി وعن ابي هريره رضي الله عنه ابو هريره النيبادر ابو هريره നമുക്ക് വന്ന റാവിയാണ് قال رسول الله صلى الله عليه وسلم اللهവിന്റെ റസൂൽ صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ما بين المشرق والمغرب قبلة മഷ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഖിബ്ലയുണ്ട് അല്ലെങ്കിൽ ഖിബ്ലയാണ് മാ ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബ് മഷ്രിഖ് മഷ്രിഖ് എന്നാണ് എന്താ മഷ്രിഖ് ഉദയസ്ഥാനാണ് ഉദയസ്ഥാനാകുമ്പോ കിഴക്ക് മഗ്രിബ് അസ്തമയസ്ഥാനാണ് അസ്തമയസ്ഥാനാകുമ്പോ പടിഞ്ഞാറ് അപ്പൊ മാ ബൈനൽ മഷ്രിഖ് കിഴക്കിന്റെയും വൽ മഗ്രിബ് പടിഞ്ഞാറിന്റെയും ഇടയിൽ ഖിബ്ലത്തുൻ ഖിബ്ലയാകുന്നു എന്നാണ് റവാഹു തുർമദി ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്തു വഖവ്വാഹുൽ ബുഖാരി ഹദീസിനെ ബുഖാരി ബലപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഈ പറഞ്ഞത് മാ ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബ് ഖിബ്ല എന്നാ മഷ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഖിബ്ലയാണ് എന്ന് പറഞ്ഞാല് മഷ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട് എത്ര ഡിഗ്രിയാ മഷ്രിഖ് മഗ്രിബ് അതിനിടയിൽ ഏ 180 ഡിഗ്രി അപ്പൊ മസ്ജിദിന്റെയും മഗ്രിബിന്റെ ഇടയിലുള്ള 180 ഡിഗ്രി എന്താണ് ഖിബ്ലയാണ് എന്നാണ് അപ്പോ അതിന്റെ അർത്ഥം മസ്ജിദിന്റെയും മഗ്രിബിന്റെ ഇടയിൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കഅബയെ കാണാതെ കഅബയിൽ നിന്ന് വിട്ടാണ് കഅബയെ കണ്ടാൽ കഅബയിലേക്ക് തിരിയുക എന്നുള്ളതും കഅബയുടെ നേരെയാകുക എന്നുള്ളതും ഷർത്താണ് മനസ്സിലായല്ലേ അതേസമയം കഅബയിൽ നിന്ന് ഒരാൾ വിട്ടാണിയെങ്കിൽ വിദൂരതയിലാണിയെങ്കിൽ അത്തരക്കാര് കഅബയുടെ മാർഗേണ തിരിഞ്ഞാൽ മതി കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി മനസ്സിലല്ലേ ഇപ്പോ നമ്മൾ കിഴക്കിലുള്ളവർ എവിടേക്ക് തിരിഞ്ഞാൽ മതി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി കാരണം പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത് കഅബയുള്ളത് മനസ്സിലല്ലേ അപ്പൊ അവരുടെ വിഷയത്തിലാണ് പിന്നെ അവരുടെ വിഷയത്തില കിഴക്കുള്ളവരുടെ വിഷയത്തിലല്ല ഇത് മദീനയിൽ വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നത് മദീനയിൽ വെച്ചിട്ടാണ് പറയുന്നത് മഷ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിൽ എന്തുണ്ട് ഖിബ്ലയുണ്ട് മദീന മക്കയുടെ ഏത് ഭാഗത്താ മദീനയും മക്കയും ഇങ്ങനല്ലേ അപ്പൊ മദീന ഇത് മദീനന്റെ വടക്കാണ് അല്ലേ മദീനന്റെ വടക്ക് അല്ല അസ്തഗ്ഫിറുല്ലാ മദീനന്റെ വടക്കല്ല മദീനന്റെ ജുനൂബ് തെക്ക് മദീനന്റെ ഇത് മദീന ഇത് മദീന മദീനന്റെ ജുനൂബാണിത് തെക്ക് ആ മദീനന്റെ വടക്ക് ഏതാ വടക്കിങ്ങോട്ടാണ് ജുനൂബ് മദീനന്റെ കിഴക്ക് ഇവിടെ അല്ലേ ഇവിടെ വരിക പടിഞ്ഞാറ് അല്ല കിഴക്ക് പടിഞ്ഞാറ് ഈ ഭാഗത്ത് വരും കിഴക്ക് ഈ ഭാഗത്ത് പടിഞ്ഞാറ് ഈ ഭാഗത്ത് ഇവിടെ വടക്ക് ഇവിടെ ജുനൂബ് ഇത് ഗർബ് ഇത് ശർക്ക് മദീനത്തിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാ തിരിഞ്ഞ് നിസ്കരിക്ക മദീനത്തിൽ നിന്ന് ഒരാൾ തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടല്ലേ തിരിഞ്ഞ് നിസ്കരിക്ക മനസ്സിലായല്ലേ മദീനത്തിൽ നിന്ന് ഒരാൾ തിരിഞ്ഞ് നിസ്കരിച്ചാൽ ഇങ്ങോട്ടാണ് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ചാ പറയണത് മാ ബൈനൽ മഷ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ ഖിബ്ലണ്ട് അത് മദീനക്കാരുടെ വിഷയത്തിലാണ് അതേപോലെ തന്നെ മദീനയെ പോലെ തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നവർക്കൊക്കെ ഖിബ്ല എന്താണ് മാ ബൈനൽ മഷ്രിഖി വൽ മഗ്രിബാണ് അതേസമയം ഒരാള് ഇവിടെയാണ് ഈ ഭാഗത്ത് ഈജിപ്തിലാണ് നോക്കിയ ഒരാൾ മിസ്രിയാണ് അല്ലെങ്കിൽ സുഡാനിയാണ് സുഡാനിക്ക് എവിടെ ഖിബ്ല മഷ്രിഖ് മഗ്രിബിന്റെ ഇടയിലാ അല്ല സുഡാനിന്റെ ഖിബ്ല എവിടെയാണ് മാ ബൈനൽ ജുനൂബി വശിമാൽ ജുനൂബിന്റെ ഷിമാലിന്റെ ഇടയിലാണ് ഖിബ്ല പറഞ്ഞത് മനസ്സിലാണില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മാ ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബി ഖിബ്ലത്തുൻ മഷ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഖിബ്ലയാണ് അതെന്തുകൊണ്ടാ പറയാൻ കാരണം മദീനയുടെ സ്ഥിതി എങ്ങനെയാണ് മദീനയുടെ സ്ഥിതി ചെയ്യണത് മക്കയെ അപേക്ഷിച്ചിടത്തോളം മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീനയുടെ തെക്ക് ഭാഗത്താണ് ആരുള്ളത് മക്ക ഉള്ളത് അതുകൊണ്ട് തന്നെ വടക്കിൽ നിന്നൊരാൾ തെക്കിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ മഷ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിലാണ് അവന്റെ ഖിബ്ല ഏരിയ മനസ്സിലായ? അതേസമയം ഒരാള് മശ്രിക്കിലാണ്, അല്ലെങ്കിൽ ഒരാള് പിന്നെ മഗ്രിബിലാണ്, ഒരാൾ ഇന്ത്യയിലാണ്. ഇന്ത്യ ഇവിടെ കിഴക്ക് ഭാഗത്തല്ല, മക്കന്റെ കിഴക്ക് ഭാഗത്താണ്. അപ്പൊ എങ്ങനെ പറയാ, മശ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിൽ കിബിലുണ്ടെന്ന് പറയാ? അല്ല, ജുനൂബിന്റെയും ഷിമാലിന്റെ വടക്കിന്റെയും തെക്കിന്റെ ഇടയിൽ കിബിലുണ്ടെന്നാ പറയാ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഈ ഹദീസ് ആരുടെ വിഷയത്തിലാണ്? മാബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് കിബിലത്ത് പറഞ്ഞാല് മക്കയിൽ അല്ല, മക്കയെ അപേക്ഷിച്ച് തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നവർക്കാണ് മശ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിൽ കിബില. എന്നാൽ മക്കയെ അപേക്ഷിച്ച് ആരാണ് കിഴക്കുള്ളത് അല്ലെങ്കിൽ ആരാണ് പടിഞ്ഞാറുള്ളത്, അവർക്ക് ജുനൂബിന്റെയും ഷിമാലിന്റെയും ഇടയിലാണെന്ത് കിബില. മനസ്സിലായിട്ടില്ല? ഒരു തിരിയാത്ത സമസ്യയായിട്ടുണ്ടത്. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായ? ഇല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ലത്തുൻ, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഖിബ്ലയാണ്. ഇപ്പൊ പിന്നെ ഇങ്ങനെ നമ്മൾ വരച്ച് എന്താ, ഇത് പടിഞ്ഞാറ്. ഞാൻ അറബി അറിയണ എനിക്ക് എളുപ്പത്തിനായതുകൊണ്ടാ. ഇത് കിഴക്ക്. ഇത് വടക്ക്. ഇത് തെക്ക്. എന്താ മക്ക എവിടെ നിൽക്കുക? മനസ്സിലായോ? മക്കന്റെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറ് ഇവിടെ, കിഴക്ക് വടക്ക് അല്ലെ. മക്കന്റെ ഏത് ഭാഗത്താണ് മദീന ഉള്ളത്? മക്കയുടെ ഏത് ഭാഗത്താണ് മദീന? വടക്ക് ഭാഗത്താണ് മദീന ഉള്ളത്, വടക്ക് ഭാഗത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് നിന്ന് നിസ്കരിക്കണ ഒരാളെ എങ്ങോട്ടാ തിരിഞ്ഞ് നിസ്കരിക്ക? ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്ക? മദീനന്റെ മദീനന്റെ തെക്ക് ഭാഗത്തേക്ക് തിരിയ, കാരണം ഇവിടെ അല്ലേ കാബള്ളത്. അപ്പൊ മദീനയിൽ നിസ്കരിക്കണോന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്ക അല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മദീനക്കാരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ സിറിയ ഇവിടുന്നൊക്കെ ഇങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്. മനസ്സിലായല്ലേ? അപ്പോ കാബയുടെ അടുത്ത് എത്തുമ്പോ കാബയിലേക്ക് തിരിഞ്ഞാ നിസ്കരിക്കേണ്ടത്. പക്ഷെ കാബയിൽ നിന്ന് ഒരാൾ വിട്ടുപോയി, വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കിബില ഏത് ഭാഗത്തേക്ക? അവരേത് ഭാഗത്തേക്ക് തിരിയേണ്ടത്? കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലേക്കാണ് തിരിയേണ്ടത്. അതാ പറഞ്ഞത് മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, വടക്ക് ഭാഗത്ത് നിന്ന് നിസ്കരിക്കുന്നവർ കിഴക്ക് പടിഞ്ഞാറിനിടയിലാണ് അവരുടെ കിബില. മനസ്സിലായില്ലേ? അത് വടക്ക് നിസ്കരിക്കുന്നവരുടെ മാത്രം വിഷയമല്ല, പിന്നെ തെക്ക് ഇങ്ങോട്ട് നിസ്കരിക്കണവന് അങ്ങനെ തന്നെയാണ്. അവന്റെ കിബില ഏത് ഭാഗത്തായിരിക്കും? പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും ഇടയിലായിരിക്കും. ഖലാസ്. തയ്യും. ഒരാളിപ്പൊ കിഴക്ക് ഇങ്ങനെ വന്ന്, കാബത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണത്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണത്. മനസ്സിലായില്ലേ? അപ്പൊ കിഴക്ക് ഭാഗത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ കിബിലുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. എവിടെ പറയേണ്ടത്? വടക്കിന്റെയും തെക്കിന്റെയും ഇടയിൽ അവർക്ക് കിബിലുണ്ട്. അവരെ എന്ത് ചെയ്യണം? അവര് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം. പക്ഷെ അവരുടെ കിബില എത്രയുണ്ട്? കിബില വടക്കിന്റെയും തെക്കിന്റെയും ഇടയിൽ എത്രയാണ് ദൂരം? അത്ര ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരാള് പിന്നെ കിഴക്കിൽ നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കാണ്. അപ്പൊ കുറച്ച് എന്ത് ചെയ്ത്, പടിഞ്ഞാറ് ഇങ്ങനെ തെറ്റിപ്പോയി, നേരെ പടിഞ്ഞാറ് തിരിഞ്ഞവരെ കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നിസ്കാരം ശരിയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വടക്കിന്റെയും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലൊക്കെ കിബിലെന്ന് പറഞ്ഞ പോലെ തന്നെ അത് കിഴക്കുള്ളവരുടെ വിഷയത്തിൽ വടക്കിന്റെയും തെക്കിന്റെയും ഇടയിലൊക്കെ എന്താണ്? കിബിലയാണ്. മനസ്സിലായ? ഒരു ഉൾക്കൊള്ള ഒരു ഭൂമിശാസ്ത്ര അത് 90 ഡിഗ്രി വരെ തെറ്റാന്ന്. ഇതുവരെ 90 ഡിഗ്രി ഇങ്ങട്ടും 90 ഡിഗ്രി ഇങ്ങട്ടും, അപ്പൊ 180 ഡിഗ്രി. അപ്പൊ ഇത് ഈ ഹദീസ് പിന്നെ ഇവരുടെ വിഷയത്തിലാണ്, തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നവരുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹി ഈ ഹദീസ്, മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി ഖിബ്ലത്തുൻ. തൈഫ്. റവാഹു തുർമുദി വഖവ്വാഹുൽ ബുഖാരി. ഹദീസിനെ ഇമാം ബുഖാരി ബലപ്പെടുത്തിയിട്ടുണ്ട്. തൈഫ്. അടുത്ത ഹദീസ്. വൻ ആമിർ ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു, ആമിർ ഇബ്നു റബിയയിൽ നിന്ന് നിവേദനം. ആമിർ ഇബ്നു റബിയ നമുക്ക് വന്ന റാവിയാണ്. ഈ റാവി തന്നെയാണത്, ആമിർ ഇബ്നു റബിയ. ഇബ്നു കഅബ് ഇബ്നു മാലിക് അൽ അൻസി, അദ്ദേഹത്തിൽ നിവേദനം. അദ്ദേഹം പറയുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുസല്ലി അലാ റാഹിലതിഹി ഹൈസു തവജ്ജഹത് ബി. മുത്തഫഖുൻ അലൈഹി. അദ്ദേഹം പറയാണ്, ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു ഞാൻ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ യുസല്ലി നമസ്കരിക്കുന്നതായി. എവിടെ? അലാ റാഹിലതിഹി, തന്റെ റാഹിലത്തിൽ. റാഹിലത്ത് എന്നാണ് വാഹനപ്പുറം. തന്റെ റാഹിലത്തിൽ, വാഹനപ്പുറത്ത്, തന്റെ വാഹനപ്പുറത്ത്. യുസല്ലി അലാ റാഹിലതിഹി ഹൈസു തവജ്ജഹത് ബി. തവജ്ജഹ എന്നാൽ തിരിയുക. ഹൈസു തവജ്ജഹത്, ആ റാഹിലത്ത്, വാഹനം തിരിഞ്ഞയിടത്തേക്ക്. ബിഹി, ബിഹി എന്നാണ് ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് തിരുനബിയുടെ റാഹിലത്ത്, വാഹനം എവിടേക്കാണോ തിരിഞ്ഞത്, ആ ഭാഗത്തേക്ക് റസൂലുള്ള നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി, ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു യുസല്ലി നമസ്കരിക്കുന്നത്, അലാ റാഹിലത്തിഹി, തന്റെ വാഹനപ്പുറത്ത്. ഹൈസു തവജ്ജഹത് ബിഹി, തിരുനബിയെയും കൊണ്ട് വാഹനം എവിടേക്കാണോ തിരിഞ്ഞത് ആ ഭാഗത്തേക്ക്. മുത്തഫഖുൻ അലൈഹി. എന്തിനപ്പ ഈ ഹദീസ് ശുറൂത്ത് സലാത്തിൽ കൊണ്ടുവന്ന് ഇബ്നു ഹജർ? അതായത് കിബിലയിലേക്ക് തിരിയാന്നുള്ളത് ഷർത്താണ്. കിബിലയിലേക്ക് തിരിയാന്നുള്ളത് എന്താണ്? ഷർത്താണ്. നിസ്കാരത്തിന് സുന്നത്തായാലും ഫർളായാലും കിബിലയിലേക്ക് തിരിഞ്ഞാണ് തേണ്ടത്, നിസ്കരിക്കേണ്ടത്. പക്ഷേ യാത്രക്കാരൻ എന്ത് ചെയ്യാം? വാഹനപ്പുറത്ത് നിസ്കരിക്കാം. വാഹനപ്പുറത്ത് നിസ്കരിക്കാം. വാഹനപ്പുറത്ത് നിസ്കരിക്കാം. അപ്പോ പിന്നെ ഇവിടെ ഫർള നിസ്കാരം അങ്ങനെ ചെയ്യാറില്ലായിരുന്നു പറയണ്ട. അപ്പൊ സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നമസ്കാരം വാഹനപ്പുറത്ത് നിസ്കരിക്കാവുന്നതാണ്. അപ്പോ നിസ്കാരം തുടങ്ങി ഒടുക്കം വരെ ഒരാള് പിന്നെ കിബിലയിലേക്കല്ല നിസ്കരിക്കുന്നതെങ്കിലും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രശ്നമല്ല. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞു തന്നെയാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ ഒരാൾ യാത്രയിലാണ്, ആ യാത്രയിലായാൽ തന്റെ വാഹനപ്പുറത്ത് വെച്ചിട്ട് ഐച്ഛികമായ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുകയാണ് എങ്കിൽ അവിടെ കിബില ഷർത്തല്ല എന്നർത്ഥം. കിബില ഷർത്തല്ല. അതാണ് ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്നതിലുള്ള യുക്തി പൊരുൾ. ഇനി ഈ ഹദീസിന്റെ ചില റിവായത്തുകൾ വേറെണ്ട്. അതിൽ സാദുൽ ബുഖാരിയു, കണ്ടോ, ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഏറെ ഉണ്ട്. സാദുൽ ബുഖാരി, ബുഖാരി ഏറെ നൽകിയിട്ടുണ്ട്. എന്താണ്? യൂമി ഉ ബിറസിഹി, റസൂലുള്ള തന്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കും. യൂമി ഉ ആംഗ്യം കാണിക്കും, ബിറസിഹി തന്റെ തല കൊണ്ട്. യൂമി ഉ എന്നാണ് യുഷീറു, യുഷീറു ബിറസിഹി തന്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കും. വലം യകുനി യസ്നഉഹു ഫിൽ മക്തൂബ, വലം യകുനി യസ്നഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല. ഫിൽ മക്തൂബത്തി, ഫിൽ മക്തൂബ എന്നാ ഫിൽ മഫ്റൂള, ഫർള നമസ്കാരങ്ങളിൽ. മക്തൂബത്തായ എന്നാ മഫ്റൂളത്തായ നമസ്കാരങ്ങളിൽ. വലം യകുനി യസ്നഉഹു, അഥവാ വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. ഫിൽ മക്തൂബത്തി, ഫർള നമസ്കാരങ്ങളിൽ. അപ്പൊ ഇന്ന് മനസ്സിലാക്കാം, ഏത് നിസ്കാരേ വാഹനപ്പുറത്ത് ഇങ്ങനെ പാടുള്ളൂ? സുന്നത്ത് നമസ്കാരേ പാടുള്ളൂ. യാത്രക്കാരന് ഐച്ഛിക നമസ്കാരങ്ങൾ വാഹനപ്പുറത്ത് നിസ്കരിക്കാം, വാഹനം തിരിയുന്നിടത്തേക്ക് നിസ്കരിക്കാം. ഇനി അതിന്റെ വേറെ റിപ്പോർട്ടും കൂടി വരണ്ട്. അതേതാ? വലി അബീ ദാവൂദ മിൻ ഹദീസി അനസിൻ, വലി അബീ ദാവൂദ്, അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിലുണ്ട്. മിൻ ഹദീസി അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, അബൂദാവൂദിന്റെ ഹദീസിലുണ്ട്. എന്താണത്? വഖാന ഇദാ സാഫറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായാൽ, യാത്ര പോയാൽ, വഖാന ഇദാ സാഫറ യാത്ര പോയാൽ, ഫഅറാദ അൻ യതതവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫഅറാദ അൻ യതതവ്വ, യതതവ്വ എന്നാണ് സുന്നത്ത് നമസ്കാരം ഉദ്ദേശിക്കുക, സുന്നത്ത് നമസ്കരിക്കുക. അറാദ അൻ യതതവ്വ, സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഇസ്തഖ്ബല ബിനാഖതിഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒട്ടകത്തെയും കൊണ്ട് തിരിയും. അൽ ഖിബ്ലത ഖിബ്ലയിലേക്ക്, ഇസ്തഖ്ബല ബിനാഖതിഹി, തന്റെ ഒട്ടകത്തെ കൊണ്ട് തിരിയും, മുന്നിടും. അൽ ഖിബ്ലത ഖിബ്ലയിലേക്ക്, ഇസ്തഖ്ബല ബിനാഖതിഹി ഖിബ്ല. ഫകബ്ബറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലും. തക്ബീർ ആണ് തക്ബീറത്തുൽ ഇഹ്റാം. ഫകബ്ബറ തക്ബീർ ചൊല്ലും, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലും. സുമ്മ സല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കും. ഹൈസു കാന വജുഹുരികബിഹി, ഹൈസു കാന വജുഹുരികബിഹി, തന്റെ റികാബ് വാഹനത്തിന്റെ മുഖം എവിടേക്കാണോ അവിടേക്ക്. ഹൈസു കാന വജുഹുരികബിഹി, തന്റെ വാഹനത്തിന്റെ മുഖം ഏത് ഭാഗത്തേക്കാണോ അവിടേക്ക്. വൈസ്നാദുഹു ഹസൻ, അബൂദാവൂദ് അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിന്റെ സനദ് ഹസനാകുന്നു, കുറ്റമറ്റ പരമ്പരയാണ്, ഹസനാണ്. ഇബ്നു ഹജർ, നവവി ഇവരൊക്കെ അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു സക്കനും ഇബ്നുൽ മുലക്കനും ഒക്കെ അതിനെ, മുലക്കിനുമൊക്കെ അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് അത് പിന്നെ തെളിവിന് യോഗ്യമായ ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിവരം ഇവിടെ ഉണ്ട്. അതെന്താ? വക്കാൻ ഇതാ സാഫറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ ചെയ്താൽ, ഫഅറാദായി യതതവ്വൽ, സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഇസ്തഖ്ബല ബിനാഖതിഹിൽ ഖിബ്ല, സുന്നത്ത് നമസ്കരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെ, തന്റെ നാഖത്തിനെ കൊണ്ട് റസൂലുള്ള ഖിബ്ലയിലേക്ക് മുന്നിടുകയും, ഫകബ്ബറ തക്ബീർ ചൊല്ലുകയും ചെയ്യും. സുമ്മ സല്ല ഹൈസുഖാന വജുഹുരികാബി, പിന്നെ വാഹനം ഏത് ഭാഗത്തേക്കാണ്, വാഹനത്തിന്റെ മുഖം അതിലേക്ക് റസൂലുള്ള നമസ്കരിക്കുന്നതാണ്. അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കാനുള്ളത്, എന്താ ഇതിന് മനസ്സിലാക്കാനുള്ളത് ഈ വിഷയത്തിന് വേറിട്ട്? സുന്നത്ത് നമസ്കാരം വാഹനപ്പുറത്താകാം, വാഹനം പോകുന്നിടത്തേക്ക് നമുക്ക് നിസ്കരിക്കാം, പക്ഷെ തുടക്കം എങ്ങനെയായിരിക്കണം? തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിർവഹിച്ചതിന് ശേഷം പിന്നെ വാഹനം ഏത് ഭാഗത്താണ് പോണത് ആ ഭാഗത്തേക്കൊക്കെ നിസ്കരിക്കണേന് പ്രശ്നമല്ല, കുഴപ്പമില്ല എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇസ്തഖ്ബല ബിനാഖതിഹിൽ ഖിബ്ലത ഫകബ്ബറ സുമ്മ സല്ല ഹൈസുകാന വജുഹുരികബിഹി. മനസ്സിലായോ? അപ്പോ സുന്നത്ത് നമസ്കാരം വാഹനപ്പുറത്ത് നിർവഹിക്കാം, വാഹനം തിരിയുന്നിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം, പ്രശ്നമല്ല. പക്ഷെ എന്തായിരിക്കണം? തക്ബീറത്തുൽ ഇഹ്റാം അത് ഖിബ്ലയിലേക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് ഷർത്താക്കിയിട്ടില്ല, അതായത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം എന്നുള്ളത് ഷർത്താക്കിയിട്ടില്ല. പിന്നെയോ, ഖിബ്ലയിലേക്ക് തിരിയലും പിന്നെ നിസ്കാരമൊക്കെ, പിന്നെ ഒരാള് വാഹനം ഏത് ഭാഗത്താണുള്ളത് ആ ഭാഗത്തായാൽ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ ഹദീസ് അനസിന്റെ വിഷയത്തിൽ ഒരു നബറുണ്ട്, ഹദീസ് അനസുണ്ടല്ലോ, അനസ് റളിയല്ലാഹു അൻഹുള്ള ഈ ഹദീസ് അഥവാ എന്താ അറിയിക്കുന്നത്, സുന്നത്ത് നിസ്കാരം വാഹനപ്പുറത്താകാം, പക്ഷെ ഖിബ്ലക്ക് തിരിഞ്ഞിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷമായിരിക്കണം എന്നുള്ളതല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനപ്പുറത്തുള്ള നമസ്കാരത്തെ വർണ്ണിച്ച ഒരാൾ എന്ത് ചെയ്തിട്ടില്ല. റസൂലുള്ള ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാള് വാഹനം പുറത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണ്, പക്ഷെ വാഹനം ഖിബ്ലയിലേക്കല്ല, അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് എന്ത് ചെയ്ത് നിസ്കരിച്ച്, തക്ബീറത്തുൽ ഇഹ്റാം ഖിബ്ലയിലേക്കല്ല, നിസ്കാരം ഖിബ്ലയിലേക്കല്ല, വാഹനപ്പുറത്തുള്ള നിസ്കാരം, അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാകും എന്നാണ് ഇബ്നുൽ ഖയ്യിമിന്റെ അഭിപ്രായം. അത് ഭൂരിപക്ഷ പണ്ഡിതന്മാരിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ചേർക്കപ്പെട്ടിട്ടുണ്ട് ആ അഭിപ്രായം. പിന്നെ ഈ ഹദീസാണ്, ഈ അനസിന്റെ ഹദീസിനെ ബലപ്പെടുത്തിയവർ പറഞ്ഞത് ഉത്തമവും സുന്നത്തും എന്താ, തക്ബീറത്തുൽ ഇഹ്റാം ഖിബ്ലയിലേക്ക് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക്. അത് ഈ ഹദീസ് അനസിനെ മുഖവിലക്കെടുത്തുകൊണ്ട്, അതേസമയം ഷർത്തല്ല, ഷർത്തല്ല. ഇബ്നുൽഖയ്യിം പറഞ്ഞതിൽ ഒരു വശമുണ്ട്. റസൂലുള്ളാഹിന്റെ നിസ്കാരം വാഹനപ്പുറത്തുള്ളത് റിപ്പോർട്ട് ഉള്ള വാഹനപ്പുറത്തുള്ള റസൂലുള്ളാഹിന്റെ നിസ്കാരം റിപ്പോർട്ട് ചെയ്ത റാവിമാരാരും റസൂലുള്ളാഹ് വാഹനപ്പുറത്ത് വാഹനം പോകുന്നിടത്തേക്ക് നിസ്കരിച്ചു എന്നല്ലാതെ തക്ബീറത്തുൽ ഇഹ്റാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞാക്കിയിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക് നിസ്കരിച്ചു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരല്ലാതെ? അനസ് അല്ലാതെ, അനസ് റളിയല്ലാഹു അൻഹു അല്ലാതെ. അതുകൊണ്ട് തന്നെ പിന്നെ അനസ് റളിയല്ലാഹു തആലാന്റെ ഹദീസ് അത് സുന്നത്താണ് എന്ന് മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അതെ, ഫർള് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ വാഹനപ്പുറത്ത് നിർബന്ധ സാഹചര്യങ്ങളിലെ അനുവദിച്ചിട്ടുള്ളൂ. വാഹനപ്പുറത്ത് നിർബന്ധ സാഹചര്യങ്ങൾ മനസ്സിലായില്ലേ? ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ഭയക്കുന്ന സന്ദർഭമാണ് എങ്കിൽ നിങ്ങൾ പിന്നെ വാഹനപ്പുറത്തോ കാൽനടയായിട്ടൊക്കെ നിസ്കരിച്ചോളിയുമോ എന്ന് പറയലേ, അത് ഫർള് നമസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. അത് നിർബന്ധ സാഹചര്യമാണ്. അപ്പൊ ആ നിർബന്ധ സാഹചര്യത്തെ പിന്നെ പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ഫർള് നമസ്കാരത്തിന് ഇപ്പൊ ഒരാള് ഫ്ലൈറ്റിലാണ്, ഒരാൾ കപ്പലിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഉള്ളൊക്കെ അനിവാര്യ ഘട്ടങ്ങൾ നിർബന്ധ സാഹചര്യങ്ങളാണ് എങ്കിൽ ഫർള് നമസ്കാരം വാഹനപ്പുറത്താകാം എന്നുള്ളതല്ലാതെ പിന്നെ യാത്രക്കാരന്റെ വിഷയത്തിൽ എന്തില്ല? യാത്രക്കാരന്റെ വിഷയത്തിൽ ഐച്ഛിക നമസ്കാരത്തിന് അളവ് നൽകിയതുപോലെ ഫർള് നമസ്കാരത്തിന് അളവ് നൽകിയിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഫർള് നമസ്കാരത്തിന്റെ ഗൗരവവും പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. തങ്ങൾ ഫർള് നമസ്കാരം വാഹനപ്പുറത്ത് സമ്മതിച്ചിട്ടില്ല, നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ, നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ. അത് ഫർള് നമസ്കാരം അത് അതിന്റെ കൃത്യതയിൽ കണിശതയിൽ ഒരാൾ നിസ്കരിക്കണം എന്നുള്ളതിന്റെ തെളിവാണ്. ഐച്ഛിക നമസ്കാരം റസൂലുള്ള വാഹനപ്പുറത്ത് സമ്മതിച്ച്, അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഐച്ഛിക നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യമാണ്. ഐച്ഛിക നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യമാണ്. കാരണം റസൂലുള്ള വാഹനപ്പുറത്തായാലും നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ് റസൂലുള്ള നിസ്കരിക്കും ചെയ്ത്, ഒട്ടകപ്പുറത്ത് മാത്രം റസൂൽ തന്റെ കഴുതപ്പുറത്ത് നിസ്കരിച്ചത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഐച്ഛിക നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ഈ ഹദീസ് അറിയിക്കുന്നു. റസൂലുള്ള ഇത് ഫർളിന്റെ വിഷയത്തിൽ ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞേ, അത് അറിയിക്കുന്നത് ഫർള് നമസ്കാരത്തിന്റെ ഗൗരവമാണ്. ഫർള് നമസ്കാരത്തിന്റെ ഗൗരവമാണ്. ഫർള് നമസ്കാരമാണ് എങ്കിൽ ഒരാൾ യാത്രയിലാണെങ്കിൽ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരാൾക്ക് നിർബന്ധ സാഹചര്യം ഉണ്ടായി വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ കഴിയാതെ, മനസ്സിലായി, കപ്പലിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെയൊക്കെ നിർബന്ധ സാഹചര്യമാണ് എങ്കിൽ അത്തരക്കാർക്ക് വാഹനപ്പുറത്ത് നിസ്കരിക്കാം. അതിനെ അനുവദിക്കുന്നത് നിർബന്ധ സാഹചര്യമാണ്, അനിവാര്യ ഘട്ടമാണ്. ഇതാണ് മൂന്നാമത്തെ ഹദീസ്. ഇനി അടുത്ത ഹദീസ്. വഅൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ അർദു കുല്ലുഹ മസ്ജിദുൻ, അൽ അർദു കുല്ലുഹ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറത والحمام رواه الترمذي وله علة وله علة استغفر الله. طيب وانا ابي سعيد الخدري ابو سعيد الخدري رضي الله عنه നിവേദനം. ابو سعيد الخدري നമുക്ക് വന്ന റാവിയാണ് അല്ലേ, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ابو سعيد الخدري مالك بن سنان رضي الله عنه നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അർദു കുല്ലുഹ മസ്ജിദുൻ. എന്താ അൽ അർദു കുല്ലുഹ മസ്ജിദുൻ? ഇവിടെ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ അർദു കുല്ലുഹ മസ്ജിദുൻ, ഭൂമി മുഴുവൻ മസ്ജിദാണ്. എന്താ മസ്ജിദ് എന്ന് പറഞ്ഞാല്? നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. ഇല്ലൽ മഖ്ബറത, എന്നാൽ മഖ്ബറയും വൽ ഹമ്മാം, ഹമ്മാം എന്ന് പറഞ്ഞാൽ കുളിപ്പുര, കുളിമുറി, കുളിമുറിയും എന്തല്ല, നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, മസ്ജിദല്ല. റവാഹു തുർമുദി വലഹു ഇല്ലത്തുൻ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്. വലഹു ഈ ഹദീസിന് ഇല്ലത്തുൻ, ഒരു ഇല്ലത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഇല്ലത്ത്, ഇല്ലത്താണ് എന്താ, ന്യൂനത, ദുർബലത. ഈ ഹദീസിന് എന്തിനാ ഇപ്പോ ഇബ്നു ഹജർ ഈ അധ്യായത്തിൽ കൊണ്ട് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നുള്ള ഹദീസിൽ കൊണ്ടുവന്ന്, എന്തിനാ, എന്തിനാ ഇപ്പൊ ഈ ഹദീസിനെ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ കൊണ്ടുവന്ന്? നമസ്കരിക്കുന്നവന്റെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും എന്തായിരിക്കണം? നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അത് ഷർത്താണ്, നിസ്കരിക്കുന്ന സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, നിസ്കരിക്കുന്നവന്റെ വസ്ത്രവും ശരീരവും ഒക്കെ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ എന്തിയുണ്ട്, ഈ ഒരു ഹദീസിന്റെ വിഷയം വരുന്നുണ്ട്. ഇവിടെ അൽ അർദു കുല്ലുഹ മസ്ജിദിൻ, ഭൂമി മുഴുവൻ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജുഇലത്ത് ലിയൽ അർദ മസ്ജിദൻ വതഹൂറ, ഭൂമിയെ എനിക്ക് മസ്ജിദും തഹൂറാക്കിയിട്ടുണ്ട്, ശുദ്ധി ചെയ്യാനുള്ള വസ്തുവും അതേപോലെ തന്നെ നിസ്കരിക്കാനുള്ള സ്ഥലവുമാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്, മറ്റ് നബിമാർക്കൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഭൂമിയിൽ എവിടെയും റസൂലുള്ളാഹ് എന്ത് ചെയ്യാം, നിസ്കരിക്കാം, ഭൂമിയിൽ എവിടെയും റസൂലുള്ളാഹ് ശുദ്ധി വരുത്തുകയും ചെയ്യാം എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് രണ്ട് സംഗതി ഇവിടെ വേർപ്പെടുത്താണ്, ഒന്ന് മഖ്ബറ, മറ്റൊന്ന് ഹമ്മാം. മഖ്ബറയും ഹമ്മാമും അതെന്തല്ല, മസ്ജിദല്ല, എന്തുമല്ല, പിന്നെ ഹമ്മാമും എന്തല്ല, മസ്ജിദല്ല. മഖ്ബറ എന്ന് പറഞ്ഞാൽ എന്താ, മഖ്ബറ എന്ന് പറഞ്ഞാല് ഖബറുകളുള്ള സ്ഥലം. ഹമ്മാമോ കുളിസ്ഥലം. എന്തുകൊണ്ടാണ് മഖ്ബറയിൽ നിസ്കാരം വിരോധിച്ചത്? മഖ്ബറ മസ്ജിദ് അല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഹമ്മാം മസ്ജിദ് അല്ല എന്ന് പറഞ്ഞത്. ഹമ്മാം വ്യക്തമാണ്, എന്താ ഹമ്മാം? മദുന്നത്തു നജസാണ്, നജസുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഹമ്മാം. കുളിപ്പുര നജസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ മാത്രമല്ല, ഹമ്മാമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പിന്നെ ഹുഷൂഷുകളെ കുറിച്ച് പറയാം, ഇന്ന ഹാദിഹിൽ ഹുഷൂഷ് മുഹ്തദറ, മനുഷ്യന്മാര് വസ്ത്രം ഉരിയണ സ്ഥലമാണ് ഇത് ഹമ്മാമ്, അതേപോലെ തന്നെ ബാത്റൂമൊക്കെ. അപ്പൊ അവിടെ പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹമ്മാമിൽ നിസ്കാരം പാടുള്ളതല്ല, ഹമ്മാമിൽ നിസ്കാരം പാടില്ല. നജസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നുള്ളതും അതിൽ പ്രധാനമാണ്. മക്ബറ മക്ബറയിൽ നിസ്കാരം മാനവീയായ നജസ്സിന് കാരണമാക്കും. മാനവീയായ നജസ്, ഹസിയായ നജസ്സുണ്ട്. ഹസിയായ നജസ്സാണ് കാഷ്ടം മൂത്രമൊക്കെ, മാനവീയായ നജസ്സാണ് ഷിർക്ക്, മനസ്സിലായോ? അപ്പൊ മാനവീയായ നജസ്സിനുണ്ടാക്കും എവിടെ? മക്ബറയിലുള്ള നിസ്കാരം ഷിർക്കിനുണ്ടാക്കും എന്നർത്ഥം. ഷിർക്കിന് വസീലയാകും മക്ബറയിൽ നിസ്കാരം. അപ്പൊ ഹമ്മാമിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം ഹമ്മാമിൽ നജസ് ഉണ്ടാകും എന്നതിനാലാണ്. മക്ബറയിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം നിസ്കാരം നജസിനുണ്ടാക്കും എന്നത് കാരണത്താലാണ്. പറഞ്ഞ മനസ്സിലായില്ല? മക്ബറയിലുള്ള നിസ്കാരം നജസിനുണ്ടാക്കും. ഏത് നജസിന്? ഷിർക്കാകുന്ന നജസിന്. ഷിർക്കാകുന്ന നജസിന്. മക്ബറയിൽ നജസ് ഉള്ളതുകൊണ്ടല്ല നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞത്. മക്ബറയിൽ മുസ്ലിമീങ്ങൾ ഹയ്യായാലും മയ്യത്തായാലും എന്തല്ല? നജസല്ല. മുസ്ലിമീങ്ങൾ ഹയ്യായാലും മയ്യത്തായാലും എന്തല്ല? മുസ്ലിം നജസല്ല. അതുകൊണ്ട് തന്നെ മക്ബറയിൽ നിസ്കരിച്ചാൽ മക്ബറ നജസാണ് എന്നുള്ളത് കൊണ്ടല്ല. ഒരിക്കലും മക്ബറ നജസല്ല. അതേസമയം മക്ബറയിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം അത് മാനവീയായ നജാസത്ത് ഷിർക്കിന് കാരണമാക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പണ്ട് കാലത്തും പിൽക്കാലത്തും ഒക്കെ ഷിർക്ക് കടന്നു വന്നത് എവിടുന്നാ? കടന്നു വന്നത് മക്ബറയിൽ നിന്നാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഷിർക്ക് കടന്നു വന്നത് എവിടുന്നാ? മക്ബറയിൽ നിന്നാണ്. മനസ്സിലല്ലേ? അപ്പൊ മക്ബറയിൽ നിസ്കാരം അത് ഖബറിനെ തഅളീം ചെയ്യാൻ കാരണമാവും. ഖബറിനെ പിന്നെ ആരാധന രൂപത്തിൽ ആദരിക്കുവാൻ കാരണമാകും. അത് ഷിർക്കിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് മക്ബറയിലുള്ള നിസ്കാരം വിരോധിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചില്ലേ? മരിക്കണ വേളയിൽ വരെ ശപിച്ചു. ഇഷ്തദ്ദ ഗദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാ ഈ മസാജിദ്. നബിമാരുടെ മക്ബറകളെ മസ്ജിദുകളാക്കി, പ്രാർത്ഥനാ സ്ഥലങ്ങളാക്കി സ്വീകരിച്ചതുവരെ ഇട നേരെ അള്ളാഹുവിന്റെ കോപം കഠിനമായി. ജൂത ക്രൈസ്തവരെ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാ ഈ മസാജിദ്. ജൂതന്മാരുടെയും നസാറാക്കളുടെ മേലും അള്ളാഹിന്റെ ശാപമുണ്ടാകട്ടെ, അവർ നബിമാരുടെ മക്ബറകളെ മസ്ജിദുകളാക്കി മാറ്റി. അത് വിരോധിക്കാൻ കാരണതാണ്. പിന്നെ ഖബറുകൾ ആരാധിക്കുന്ന ഇടത്തേക്ക് അതെത്തിക്കും എന്നുള്ളത് കാരണത്താൽ. മക്ബറ ഒരിക്കലും ആരാധനാലയാക്കാൻ പാടുള്ളതല്ല. മക്ബറിന്റെ പുറത്താണ് പള്ളി കെട്ടേണ്ടത്. മക്ബറിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ ഹിജറ വന്നപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് എന്താ? ബനു നജാർ ഗോത്രക്കാരിൽ രണ്ട് യത്തീമുകളുടെ സ്വത്ത് ഉണ്ടായിരുന്നു. ആ സ്വത്ത് വിലക്ക് വാങ്ങിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കി ചെയ്തത്. അതിൽ ഖബറുണ്ടായിരുന്നു. ആ ഖബറ് മാന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? അവിടെ പള്ളി ഉണ്ടാക്കിയത്. മനസ്സിലായില്ല? ഖബർ പിന്നെ ഒരിക്കലും അതിന്റെ മുകളിൽ ഉണ്ടാക്കാനും അതേപോലെ തന്നെ പാടുള്ളതല്ല. അങ്ങനെ സ്ഥലമില്ല എങ്കിൽ ഖബർ ഒഴിവാക്കിയിട്ട് പിന്നെ പള്ളി ഉണ്ടാക്കുകയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. സൈഡിലാണെങ്കിലൊക്കെ പള്ളിന്റെ മതിലിന് പുറത്താണ് ഖബറുകളെങ്കിലും വിഷയമല്ല. പള്ളിന്റെ അതിരിന് പുറത്തായിരിക്കണം ഖബറുകൾ. അത് മുന്നിൽ വരാമെന്നത് സൂക്ഷിക്കണം. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തി നിസ്കരിക്കണം, അല്ലെങ്കിൽ അനസ് നിസ്കരിക്കണം ഒരു വ്യക്തി കാണുകയാണ്. അപ്പൊ മുന്നിൽ ഖബറാണ്. അപ്പൊ അൽ ഖബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, വിരോധിക്കുകയാണ് ചെയ്യുന്നത്, നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വിലക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്, അതൊക്കെ പിന്നെ ഈ ഖബറിടം എന്ത് ചെയ്യും, പെട്ടെന്ന് പിന്നെ അത് മനുഷ്യന്മാരെ പിന്നെ ഷിർക്കിലേക്ക് തെറ്റിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ്. طيب الارض كلها مسجد الا المقبره والحمام رواه الترمذي وله عله وله عله എന്ന് പറയാൻ കാരണം ഈ ഹദീസിന്റെ വിഷയത്തിൽ പിന്നെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഹദീസ് സഹീഹാണ്, എന്നുവെച്ചാൽ പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പിന്നെ ഇതിന് കുറെ സനദുകൾ ഉള്ളതുകൊണ്ട് ഈ ഹദീസിന്റെ ഹദീസ് സഹീഹാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി ഒക്കെ ഈ ഹദീസിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഇല്ലത്തുണ്ടെന്ന് പറയാൻ കാരണം ഈ ഹദീസിന്റെ വിഷയത്തിൽ ഇബ്നു ഹജർ ഒക്കെ പറഞ്ഞത് ഇതിന്റെ സനദിൽ ഇത്തിറാബുണ്ട് എന്നൊക്കെയാണ്. കാരണം ഇത് ഹമ്മാദ് ഇബ്നു സലമ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനെ മൗസൂലായിട്ടും സുഫിയാൻ സൗരി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനെ പിന്നെ മുർസലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സുഫിയാൻ സൗരിന്റെ റിപ്പോർട്ടിനെ പലരും ബലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ വലഹു ഇല്ലത്തുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബലപ്പെട്ടതല്ല, ഹദീസ് സഹീഹാണ്. الارض كلها مسجد الا المقبره والحمام اني ഇതില് മറ്റൊരു ഹദീസ്. وعن ابن عمر رضي الله عنهما ان النبي صلى الله عليه وسلم نهى ان يصلي في سبع مواطن المزبله والمجزره والمقبره وقارعه الطريق والحمام ومعاطن الابل وفوق ظهر بيت الله تعالى. وعن ابن عمر عبد الله بن عمر رضي الله عنهما ان حديث نيവേദനം ചെയ്യുന്നത് عبد الله بن عمر ان النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ വിരോധിച്ചു ഐ യുസല്ലിയ നമസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നത് വിരോധിച്ചു ഫി സബ്ഇ മവാത്തിൻ ഏഴ് സ്ഥലങ്ങളിൽ സബ്ഇ മവാത്തിൻ ചില ഇതിലുള്ളത് സബ്ഇത്തി എന്നാണ് സബ്ഇത്തി മവാത്തിൻ രണ്ടും ശരിയല്ലേ എന്താ പറയണേ നെഹു പഠിച്ചോലി പറയും അതായത് പിന്നെ സലാസത്ത് മുതൽ അഷറത്ത് വരെ മൂന്ന് മുതൽ പത്ത് വരെ എണ്ണത്തിലുണ്ടല്ലോ സലാസ മുതൽ അഷറത്ത് വരെ എണ്ണ ഉണ്ടല്ലോ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ് അഷറ ഇതുവരെയുള്ള അറബി എണ്ണത്തിൽ അതത് മുഅന്നസാണെങ്കിൽ സ്ത്രീലിംഗാണ് എങ്കിൽ മഅദൂദ് എന്തായിരിക്കും മുദക്കറായിരിക്കും മഅദൂദ് മുഅന്നസാണ് എങ്കിൽ അതത് മുദക്കറായിരിക്കും അപ്പോ പിന്നെ ഏഴ് ആൺമക്കൾ എന്നെങ്ങനെ പറയാ ഏഴ് ആൺമക്കൾ എന്ന് പറയുന്നത് സബ്ഇത്തു അബിനാഇ എന്നാണ് അബിന അബിന എന്നുള്ളത് എന്താണ് ഇബിന അബിന മുദക്കറാണ് അബിനാഇ മുദക്കറായതുകൊണ്ട് സബ്ഇത്തു എന്നുള്ളത് എന്തായി മുഅന്നസായി ഇനി ഏഴ് പെൺമക്കൾ എന്നുള്ളത് എങ്ങനെ പറയാ സബ്ഉ ബനാത്ത് എന്നാണ് സബ്ഉ ബനാത്ത് അപ്പൊ ബനാത്ത് എന്നുള്ളത് മഅദൂദ് അത് മുഅന്നസാണ് അപ്പൊ അതത് എന്താണ് അതത് മുദക്കറാണ് മനസ്സിലായില്ലേ അപ്പൊ സബ്ഇത്തു മവാത്തിൻ എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളത് സബ്ഉ മവാത്തിൻ എന്നാണ് രണ്ടും ശരിയാണ് എന്തുകൊണ്ട് മൗത്തിൻ എന്നും പറയും മൗത്തിനത്ത് എന്നും പറയും മൗത്തിൻ എന്നും ഇതിനെന്തുണ്ട് മുഫ്രദുണ്ട് മൗത്തിനത്ത് എന്നും എന്തുണ്ട് മുഫ്രദുണ്ട് അപ്പോ മൗത്തിൻ എന്നാണ് സ്ഥലം എന്നർത്ഥം മൗത്തിനത്ത് എന്നാലും സ്ഥലം എന്നർത്ഥം രണ്ടും മുഫ്രദുണ്ട് അപ്പൊ മൗത്തിന്റെ ജമ്മും മവാത്തിനാണ് മൗത്തിനത്തിന്റെ ജമ്മും എന്താണ് മവാത്തിനാണ് അതായത് ഈ രണ്ടിന്റെ മൗത്തിൻ മൗത്തിനത്ത് ഇതിന്റെ രണ്ടിന്റെ ജമ്മ എന്താണ് മവാത്തിനാണ് അതുകൊണ്ട് തന്നെ സബ്ഇത്തു മവാത്തിൻ എന്ന് പറയുമ്പോ ഏതിന്റെ ജമ്മ മൗത്തിനിന്റെ ജമ്മാണ് സബ്ഇ മവാത്തിൻ എന്ന് പറയുമ്പോ ഏതിന്റെ ജമ്മാണ് മൗത്തിനത്തിന്റെ ജമ്മാണ് പറഞ്ഞാൽ മനസ്സിലായ മനസ്സിലായിട്ടില്ലോണ്ട് ചില മനസ്സിലായ അതായത് മവാത്തിൻ എന്നുള്ളതുണ്ടല്ലോ അതിന്റെ ഏകവചനം മൗത്തിനുമാകും മൗത്തിനത്തുമാകും മനസ്സിലായ മൗത്തിനിന്റേതാണ് മവാത്തിനെങ്കിൽ സബ്ഇത്തു മവാത്തിൻ അതല്ല മൗത്തിനത്തിന്റെ ജമ്മാണ് എങ്കിൽ സബ്ഇത്തു മവാത്തിൻ ആവിഷ്കാരം തൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏഴ് സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നത് വിരോധിച്ചു നഹ അൻ യുസല്ലിയ ഫി സബ്ഇ മവാത്തിൻ ഒന്ന് അൽ മസ്ബല മസ്ബല ഏഷ് മസ്ബല എന്ന് പറഞ്ഞാല് ജബാല എറിയുന്ന സ്ഥലം. ആ വേസ്റ്റ് എറിയുന്ന സ്ഥലം എന്തായാലും പറയാം മലയാളത്തില്. ചീഞ്ഞളിഞ്ഞൊക്കെ അറിയില്ലേ, കുപ്പ 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 എറിയുന്ന സ്ഥലം മസ്ബല. അക്രമക്കുമുള്ള വൽ മജ്സറ, മജ്സറ അറവുശാല, മജ്സറ. വൽ മക്ബറ, മക്ബറ ഖബറുകളുള്ള സ്ഥലം. വഖാരിയാത്തി തരീഖ്, ഖാരിയാത്തി തരീഖ്, ഖാരിയാത്തി തരീഖ് എന്നാണ് നടുവഴി. ഖാരിയാത്തി തരീഖ് എന്നാണ് നടുവഴി. വൽ ഹമ്മാം, ഹമ്മാം കുളിമുറി. വമാഅത്തുനിൽ ഇബിൽ, മാഅത്തുനിൽ ഇബിൽ ഒട്ടകത്തിന്റെ ആല, ഒട്ടകത്തിന്റെ ആല. ഒട്ടകത്തിനെ കെട്ടിയിട്ടുന്ന സ്ഥലമല്ലേ ഒട്ടകത്തിന്, ഒട്ടകത്തിന്റെ ആല. മാഅത്തുനിൽ ഇബിൽ. വഫൗഖ ദഹ്രി ബൈത്തില്ലാഹി തആല, വഫൗഖ ദഹ്രി ബൈത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ബൈത്ത് ബൈത്തുള്ളാഹ്, കഅബ, കഅബത്തിന്റെ മുതുകിൽ. ഫൗക ദഹ്രി ബൈത്തില്ല എന്നാല് ബൈത്തിലായി താല, അല്ലാഹുവിന്റെ ബൈത്ത് എന്നാ കഅബത്തിന്റെ ദഹ്റിന് മുകളിൽ, കഅബത്തിന്റെ മുകളിൽ നടത്തും. കഅബത്തിന്റെ മുകളിൽ, കഅബത്തിന്റെ മേൽക്കൂരക്ക് മുകളിൽ. ഇത് റവാഹു തുർമുദി അല്ലേ, റവാഹു തുർമുദി ദഅഫഹു അല്ലേ, അല്ലേ. ഫൗക ബഹരി ബൈത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ ബൈത്ത് അഥവാ കഅബം അതിന്റെ ബഹറിന് മുകളില്, അതിന്റെ മേൽക്കൂരക്ക് മുകളില്. അപ്പൊ ഏഴ് സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിരോധിച്ചു. ഒന്ന് മസ്ബല, മറ്റൊന്ന് മജ്സറ, പിന്നൊന്ന് മക്ബറ, പിന്നൊന്ന് ഖാരിയത്തി തരീഖ്, പിന്നൊന്ന് ഹമ്മാം, പിന്നെ മഅത്തുനിൽ ഇബിൽ, പിന്നെ ഫൗക ദഹ്രി ബൈത്തില്ലാഹി തആല, കഅബത്തിന്റെ മീതെ മുകളിൽ. റവാഹു തുർമുദി, ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്താണ്. വദഅഫഹു, ഈ ഹദീസിനെ ഇമാം തുർമുദി ദഈഫാക്കിയിട്ട്, ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് ദഈഫാണ്, ഈ ഹദീസ് ദഈഫാണ്. കാരണം സയ്യിദ് ഇബ്നു ജബീറ എന്നൊരു റാവി അതിൽ ദുർബല റാവിയാണ്, അയാൾ തീർത്തും ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ദുർബലാണ്. പക്ഷെ ഈ ഹദീസ് അങ്ങനെ ആശാല നമുക്ക് ഇതിൽ പറയാതെ ആ വിഷയം പറയാം. ഈ ഹദീസ് ദുർബലാണ്, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹദീസ് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പാടില്ല. പക്ഷെ ഇതിൽ പറയപ്പെട്ട ചില സ്ഥലങ്ങൾ വേറെ ഹദീസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കാൻ പാടില്ല എന്ന് വന്നിട്ടുണ്ട്. ഏതുപോലെ, ഏത്? ഇപ്പൊ മക്ബറിന്റെ വിഷയത്തിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്, മക്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല, ഹമ്മാമിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം ഈ ഹദീസ് മുമ്പത്തെ ഹദീസ് അത് അറിയിക്കുന്നുണ്ട്. പിന്നെ ഒട്ടകക്കൂട്ടിൽ നിസ്കരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒട്ടകക്കൂട്ടിൽ നിസ്കരിക്കരുത് എന്ന്. അതിൽ സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ മസ്ബലയിൽ നിസ്കരിക്കാൻ പറ്റുമോ? മസ്ബലയിൽ നിസ്കരിക്കാൻ പറ്റൂല, കാരണം മസ്ബല വേസ്റ്റ് എറിയുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ മദീനത്തു നജസ്. ഹമ്മാമിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതേ വിഷയം എവിടെയുണ്ട്? മസ്ബലയിലുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മജ്സറയിൽ നിസ്കരിക്കാൻ പറ്റുമോ? മജ്സറ എന്ന് പറഞ്ഞാൽ കശാപ്പ് ശാലയാണ്, അറബ് ശാല. കാരണം എന്താ, അവിടെ നിസ്കരിക്കാൻ പറയാൻ പാടില്ല പറയാൻ കാര്യം. കാരണം കാരണം ദമ്മും മസ്ഫൂഹ് ഉണ്ടല്ല, ചിന്തപ്പെട്ട രക്തം നജസാണ്. ദമ്മും മസ്ഫൂഹ്, ചിന്തപ്പെട്ട രക്തം നജസാണ്. അതുകൊണ്ട് തന്നെ രക്തം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ, പിന്നെ മജ്സറ. അതുകൊണ്ട് മജ്സറയിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല അവിടെ, കാരണം അവിടെ നജസ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട്. എന്നാൽ കഅബത്തിന് മുകളിൽ വഴിയിൽ ഒരാൾ വഴിയിൽ നിസ്കരിച്ച്, കഅബത്തിന് മുകളിൽ നിസ്കരിച്ച്, അയാളുടെ നിസ്കാരം സഹിയാണ്. കാരണം ഈ വിഷയത്തിൽ ആ ഹദീസ് എന്തല്ല, ഹദീസ് പിന്നെ ഈ മസ്അല സ്ഥാപിക്കാൻ ബലപ്പെട്ടതല്ല. ഷാഫിഴികൾ, അതേപോലെ തന്നെ ഹനഫികൾ, മാലിക്കികൾ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഇവർ ഉൾപ്പെടുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ കഅബത്തിന് മുകളിൽ അതേപോലെ തന്നെ വഴിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുന്നതാണ്, സഹിയാകുന്നതാണ്. മാത്രമല്ല പിന്നെ മക്ബറയെയും ഹമ്മാമിനെയും മഅത്തിനി ലിബിൽ, മക്ബറ ഹമ്മാം മഅത്തിനി ലിബിൽ ഇവിടങ്ങൾ നിസ്കരിച്ചാൽ ശരിയാകൂല എന്നാണ് ആര് പറഞ്ഞത്? മാത്രമേ ശരിയാകൂല എന്നാണ് ഷാഫിഴികൾ, ഹനഫികൾ, മാലിക്കികൾ പറഞ്ഞത്, ഭൂരിപക്ഷം പണ്ഡിതന്മാർ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാകും എന്നുള്ളയിടത്താണ് പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുള്ളത്. പക്ഷേ പിന്നെ മസ്ബലയുടെയും മജ്ജറയുടെയും വിഷയത്തിൽ അവിടെ നജസിന് സാധ്യതയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നിസ്കാരം സഹിയാകൂല എന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത് പരിഗണനീയാണ്. ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്ത ഹംബലി ഫുഖഹാക്കളിൽ പലരും ഈ ഏഴ് സ്ഥലങ്ങളിൽ നിസ്കാരം സാധുവാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് അവരുടെ അഭിപ്രായത്തെ ബലപ്പെടുത്താൻ ഈ ഹദീസ് യോഗ്യല്ല, ഹദീസ് ദുർബലാണ്. അതുകൊണ്ട് തന്നെ കഅബത്തിന് ഉള്ളിൽ നിസ്കരിച്ച നിസ്കാരം ശരിയാകുന്നത് പോലെ തന്നെ കഅബത്തിന്റെ മുകളിൽ നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും, അത് സുന്നത്ത് നിസ്കരിച്ചാലും ഫർള് നിസ്കരിച്ചാലും. അതേപോലെ തന്നെ ഖാരിയത്തെ തരിയ വഴിയിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചാലും ഫർള് നിസ്കരിച്ചാലും ശരിയാകും. ഇവിടെ മസല മക്ബറന്റെ വിഷയമാണ്. മക്ബറയിൽ നിസ്കാരം പാടുള്ളതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിസ്കാരം മക്ബറയിൽ വിലക്കി. കാരണം അർദു കുല്ലുഹ മസ്ജിദിൻ ഇല്ലൽ മക്ബറത വൽ ഹമ്മ. പക്ഷെ മക്ബറയിൽ ജനാസ നിസ്കാരം അതിനൊഴിവാണ്, ഇതിനൊഴിവാണ്. എന്തുകൊണ്ട്? മക്ബറയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂൽ നിസ്കരിച്ചിട്ടുണ്ട്. പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ മരിച്ചപ്പോൾ, അതേപോലെ തന്നെ പള്ളി ശുദ്ധിയാക്കിയിരുന്ന ഒരു വ്യക്തി മരിച്ചപ്പോൾ റസൂലുള്ള അയാളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ശുഹദാക്കൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അവര് പിന്നെ മറമാടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വഫാത്താവുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത്, റസൂൽ അവർക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ളതായ പണ്ഡിതന്മാര് പറഞ്ഞത് മക്ബറയിൽ നിസ്കാരം പാടുള്ളതല്ല മൊത്തത്തിൽ, അതിൽ നിന്ന് ഏതൊഴിവാണ്? ജനാസ നിസ്കാരം ഒഴിവാണ്. ജനാസ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ദുആയാണ് യഥാർത്ഥത്തിൽ. അതിലെന്തില്ല? റുക്കോ ഇല്ല, സുജൂദ് ഇല്ല, ഇങ്ങനെ കുനിയലും ഉയരലും ഇതൊന്നുമില്ല. അത് കാരണത്താൽ തന്നെ ജനാസ നമസ്കാരം മക്ബറയിൽ നിസ്കരിക്കാം, വിരോധിക്കപ്പെട്ടതിൽ നിന്ന് അത് ഒഴിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിസ്കരിച്ചത് കാരണത്താൽ. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. തെളിവുകൾ അറിയിക്കുന്നത് ആര് നിസ്കരിക്കുന്നു അയാളും, ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു അയാളും സമകാലീനരാവുക എന്നുള്ളതാണ്. സമകാലീനരാണിയെങ്കിൽ നിസ്കരിക്കാവുന്നതാണ്. ചിലരിങ്ങനെ പിന്നെ അടുത്ത് മരിച്ചയാള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നല്ല ഒരു മാനദണ്ഡം സമകാലീനരാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സമകാലീനരായിട്ട് ഇവർക്കാണ് നിസ്കരിച്ചിട്ടുള്ളത്. അതേസമയം റസൂലുള്ളാഹി മുമ്പ് മരണപ്പെട്ട് ഇവർക്കൊന്നും റസൂലുള്ളാഹി നിസ്കരിച്ചില്ല. അപ്പൊ സമകാലീനായ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം എന്നുള്ളത് അറിയിക്കുന്നു. ഇനി അടുത്ത ഈ അവസാനത്തെ ഹദീസ്. വൻ അബി മർസദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുസല്ലു ഇലൽ ഖുബൂർ ولا تجلس عليها رواه مسلم عن ابي مرصد الغنوي ابو مرصد الغنوي رضي الله عنه ريبورت ابو مرصد الغنوي ابو مرصد الغنوي അദ്ദേഹം അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബൂ മർസദ്. അദ്ദേഹത്തിന്റെ പേര് കുന്ന ഖറാസ് ഇബ്നുൽ ഹുസൈൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖറാസ് ഇബ്നുൽ ഹുസൈൻ ഈ അബു മർസദുൽ ഗനവി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനുണ്ട്. മകന്റെ പേര് മർസദാണ്, മർസദ്. അബു മർസദുൽ ഗനവിയും മകൻ മർസദും, മർസദ് ഇവർ രണ്ടാളും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്, രണ്ടാളും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. മർസദും അബൂ മർസദും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊഴമനുസരിച്ചായിരുന്നു ബദറിലേക്ക് ആളുകളെ കൊണ്ടുപോയത്. ഊഴ അനുസരിച്ച് എന്താ, ഓരോ ഒട്ടകപ്പുറത്ത് മൂന്നാള് മാറി മാറി കയറിയിട്ട്, മനസ്സിലല്ലേ? അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും മർസദ് ഇബ്നു അബി മർസദും ഒരൊട്ടകപ്പുറത്തായിരുന്നു ബദറിലേക്ക് പോയിരുന്നത് എന്നാണ് പറഞ്ഞത്, മനസ്സിലായ? ബദർ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, റസൂൽ എല്ലാവർക്കും ഒട്ടകല്ല, ഓരോരുത്തർ മൂന്നാൾക്ക് വീതം ഒരൊട്ടകാണ്. അപ്പൊ ബദറിലേക്ക് പോകുമ്പോൾ ഒരാൾ ആദ്യം കയറും, പിന്നെ അയാൾ ഇറങ്ങിയിട്ട് അടുത്ത ആൾ കയറും, പിന്നെ അയാൾ ഇറങ്ങിയിട്ട് അടുത്ത ആൾ, ഇങ്ങനെയാണ് പോയരുത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അലിയും മർസദ് ബിൻ അബി മർസദും അവര് ഒന്ന് മൂന്നാളായിരുന്നു, എന്ത് ഊഴമനുസരിച്ച് ഒരൊട്ടകപ്പുറത്ത്. അപ്പൊ ആ മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് അബു മർസദ്. രണ്ടാളും ബദറിൽ പങ്കെടുത്ത ആളാണ്. രണ്ടാളും മർസദും അബു മർസദും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വാപ്പ അബു മർസദുൽ ഖനവി അദ്ദേഹം ഹിജ്റയുടെ 12 സിറിയയിലാണ് മരണപ്പെടുന്നത്. ഹിജ്റയുടെ 12 അബു മർസദുൽ ഖനവി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബു മർസദുൽ ഖനവി റളിയല്ലാഹു അൻഹു ഖുറാസ് ഇബ്നുൽ ഹുസൈൻ ഇബ്നു യർബൂർ അൽ ഖനവി ആണ് അദ്ദേഹത്തിന്റെ പേര്. وعن ابي مرثد الغنوي رضي الله عنه قال അദ്ദേഹം പറയാണ്, سمعت رسول الله صلى الله عليه وسلم يقول, رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, لا تصلوا الى القبور, എന്താ لا تصلوا, നിങ്ങൾ നമസ്കരിക്കരുത്, الى القبور ഖബറുകളിലേക്ക്, ഖബറുകളിലേക്ക് നിങ്ങൾ നമസ്കരിക്കരുത്, ولا تجلسوا عليها, ഖബറുകളുടെ മേൽ നിങ്ങൾ ഇരിക്കുകയും ചെയ്യരുത്. رواه مسلم മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ എന്താ ഖബറിലേക്ക് നിസ്കരിക്കരുത് എന്നാണ്? ഒരാൾ ഖബറിന്റെ അടുത്ത് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത് എന്നാണ്. ഖബർ കിബലന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാല് ഖബറിന്റെ വിഷയത്തിൽ ഒരാൾ തീവ്രവാദിയാകും, പിന്നെ ഖബർ പൂജിക്കാൻ തുടങ്ങും, ആരാധിക്കാൻ തുടങ്ങും. ഖബറിന്മേൽ ഇരിക്കരുത്. എന്താ ഖബറിന്മേ ഇരുന്ന, ഖബറിന്മേ ഇരുന്ന എന്താ അത്? ഖബറിലുള്ള ആളെ അനാദരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഖബറിന്മേൽ ഇരിക്കുകയും അല്ലെങ്കിൽ ഒരു തീക്കണലിന്മേൽ ഇരിക്കുകയും ആ തീക്കണൽ അയാളുടെ വസ്ത്രത്തെ കത്തിച്ച് പിന്നെ അയാളുടെ തൊലി കരിച്ച് മാംസം കരിച്ച് അങ്ങനെ ആവലാണ് ഒരാൾ ഖബറിന്മേൽ ഇരിക്കണേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖബറിന്മേൽ ഒരിക്കലും ഇരിക്കാൻ പാടുള്ളതല്ല. ഖബറിന്മേൽ ഇരിക്കരുത്, ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിനെ ആദരിച്ച് ഷിർക്കിലേക്ക് പോകാനും പാടുള്ളതല്ല, ഖബറിനെ അനാദരിച്ച് അതിനെ വില കെടുത്താനും പാടുള്ളതല്ല. മനസ്സിലായി? ഇസ്ലാം എന്ന് പറഞ്ഞാല് ഗുലുവിന്റെയും ജഫായിന്റെയും ഇടയിലാണ്. ഇസ്ലാമിൽ തീവ്രതയും പാടുള്ളതല്ല, ശുഷ്ക സമീപനവും പാടുള്ളതല്ല. ഖബറിനെ ആദരിച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകാനും പാടുള്ളതല്ല, അനാദരിച്ച് അതിന്മേ ചവിട്ടി ഇരുന്ന് മനസ്സിലായില്ലേ അങ്ങനെ അപമാനിക്കാനും പാടുള്ളതല്ല. ഇരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചവിട്ടാൻ പറ്റുമോ? ചവിട്ടാൻ തീരും പാടുന്നതല്ല. മാത്രമല്ല ചവിട്ടുന്നതിനെ വിരോധിച്ച് ഹദീസ് വേറെ വന്നിട്ടുണ്ട്. തൈഫ് വഅൻ അബി മർസദിൻ അൽഖനവി ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ ലാ തുസല്ലു ഇലൽ ഖുബൂർ വലാ തജ്ലിസു അലൈഹ റവാഹു മുസ്ലിം. ഖവ്വാഹുൽ ബുഖാരി, ബുഖാരി അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ഇല്ല, ബുഖാരിയിൽ ഈ ഹദീസില്ല. എനിക്ക് തോന്നുന്നു ഈ ഹദീസ് ഇമാം ബുഖാരി ബുഖാരിന്റെ പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു വാളിയം പുസ്തകമുണ്ട്, ജുസൂൽ ഖിറാ എന്നതിന് പറയാം. ഖിറാത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം ആ അതിലാണ് ഈ ഹദീസിനെ ഇമാം ബുഖാരി ബലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വായിച്ചത് ഓർമ്മ ശരിയാണ് എങ്കിൽ. സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടെങ്കിൽ അതല്ല കൊടുക്കുക, റവാഹുൽ ബുഖാരി എന്നാ കൊടുക്കുക. പക്ഷേ പിന്നെ ഹദീസിനെ ഇമാം ബുഖാരി ബലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജുസൂൽ ഖിറാഇലാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.